കുറച്ച് നാളെ മുൻപ് ഇത് ഞാൻ നിങ്ങളോട് പങ്കുവച്ചതാണ്.
But it is something, it's a word where you could still hear from it and receive much.
എന്നാല് ഇപ്പോഴത് കൂടുതൽ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. കൂടുതൽ അതിൽ നിന്ന് നമുക്ക് പ്രാപിക്കാൻ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു.
It's a word for this season.
ഈ സമകാലിക പ്രശ്നങ്ങളുടെ നടുവിൽ വളരെ പ്രസക്തമായ ഒരു വചനമാണ്.
I want to call that word, what we say is important.
നമ്മൾ പറയുന്ന ഓരോ കാര്യം, നമ്മൾ ഉച്ചരിക്കുന്ന ഓരോ വാക്കും വളരെ സുപ്രധാനമാണ്.
So we can say using words of faith and prayer.
അതുകൊണ്ട് ഈ സന്ദേശത്തെ ഒരുപക്ഷെ ഇങ്ങനെ പറയാം, പ്രാർത്ഥനയുടെയും വിശ്വാസത്തിന്റെതുമായ വാക്കുകൾ ഉപയോഗിക്കുക.
So this message consists both of these things, what we say is important or using words of faith and prayer.
ഈ ഇന്നത്തെ സന്ദേശം അതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്നാമത്, നമ്മൾ പറയുന്ന ഓരോ വാക്കും വളരെ ഗൗരവത്തോട് നമ്മൾ ഉച്ചരിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ കൂടുതലായിട്ട് വിശ്വാസത്തിൻ്റെതായും വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയുമായ വാക്കുകൾ നമ്മളുടെ അനുദിന സംസാരത്തിൽ നാം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്.
I want to start by reading from the Gospel of Mark chapter 11 verse 23.
മർക്കോസിന്റെ സുവിശേഷം 11 അധ്യായം 23 വാക്യം വായിച്ചുകൊണ്ട് തുടങ്ങുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
Truly I say to you, whoever says to this mountain, be taken up and cast into the sea, and does not doubt in his heart, but believes what he says is going to happen, it will be granted to him.
ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടി പോകാ എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു.
See, if you want to understand the true meaning of this verse, we have to start reading from 22.
ഈ വചനത്തിന്റെ യഥാർത്ഥ മർമ്മം ഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 22 വാക്യം തൊട്ട് തന്നെ വായിക്കണം.
And Jesus answered them saying, have faith in God.
യേശു അവരോട് ഉത്തരം പറഞ്ഞത് ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിപ്പിൻ.
And 24 it says, therefore I say to you, all things for which you pray and ask, believe that you have received them and they will be granted to you.
24 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ.
And 25 it says, whenever you stand praying, forgive if you have anything against anyone, so that your Father who is in heaven will also forgive you your transgressions.
നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിൻ.
So in verse 22 it talks about faith in God. 23
ദൈവത്തിലെ വിശ്വസിക്കേണ്ട ആവശ്യകതയെ കുറിച്ച് യേശു പറയുന്നു.
In verse 23 it talks about believing what you say.
നമ്മൾ പറയുന്നതിൽ വിശ്വസിക്കുന്നതിനെ സംബന്ധിച്ച് 23 പറയുന്നു.
And in verse 25 it says about forgiving others.
25th വാക്യത്തിലെ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിനെ കുറിച്ച് പറയുന്നു.
So the thing is, God wants us to come to a place where we are so having an intimate relationship with him, where we are right with him in our walk.
ഇതിൽ കൂടെ നാം മനസ്സിലാക്കേണ്ടത് ദൈവം നമ്മളുമായിട്ട് ഒരു വളരെ ഹൃദയമായ ഹൃദ്യമായ ഒരു ബന്ധം ആഗ്രഹിക്കുന്നു. അപ്പൊ നമ്മൾ അതിനായിട്ടൊരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്ന ഒരു കാര്യം ഇവിടെ പറഞ്ഞു തരുന്നു.
ബിക്കോസ് ഇൻ വേഴ്സ് 23 ഇറ്റ് സേസ് whoever says,
കാരണം 23 ഇങ്ങനെ പറയുന്നു, ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ എന്നുള്ളത്.
So it's not that anyone can take the word of God and say and see a miracle happening.
അതിന്റെ അർത്ഥം ആരെങ്കിലും ദൈവവചനം എടുത്ത് അങ്ങ് പറഞ്ഞാൽ ഒരു അത്ഭുതം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ സംഭവിക്കുമെന്നല്ല.
ബട്ട് വി നീഡ് ടു ബി പീപ്പിൾ ഹു ആർ സോ ഹാവിംഗ് ദാറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഹിം.
എന്നാൽ വളരെ ദൈവവുമായിട്ട് വളരെയേറെ അടുത്ത ഒരു ബന്ധം നിലനിർത്തുന്നവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ.
And in verse 23, it says, truly I say to you, whoever says and that what he says is going to happen. The word say is said 3 times.
ആ 23-ാം വാക്യത്തില് മർക്കോസിന്റെ സുവിശേഷം 11:23 അവിടെ പറയുക എന്നുള്ള ഒരു വാക്ക്, ആരെങ്കിലും ഹൃദയത്തിൽ സംശയിക്കാതെ പറഞ്ഞാൽ പറയുന്നത് എന്ന മട്ടിൽ 3 പ്രാവശ്യം അവിടെ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് കാണാം.
And the word believe is said only once.
എന്നാൽ വിശ്വസിക്കുക എന്ന വാക്ക് ആ വചനത്തിൽ 1 പ്രാവശ്യമേ ഉപയോഗിച്ചിട്ടുള്ളൂ.
So the word believe is said only once.
വിശ്വസിക്കുക എന്നുള്ള വാക്ക് 1 പ്രാവശ്യമേ പറഞ്ഞിട്ടുള്ളൂ.
So we need to be 3 times more careful about what we say, because finally we'll end up believing what we say.
അതിന്റെ കാരണം നമ്മൾ പറയുന്ന കാര്യത്തെ കുറിച്ച് 3 മടങ്ങ് ജാഗ്രതയോടെ വേണം നാം ആ വാക്കുകൾ ഉച്ചരിക്കാൻ. കാരണം നമ്മൾ പറയുന്നതിലേക്ക് അവസാനം നമ്മുടെ വിശ്വാസം ചെന്നെത്തുന്ന ഒരു സ്ഥിതിയാണ് നമുക്കുള്ളത്.
So it talks about how faith works.
വിശ്വാസം എങ്ങനെയാണ് നടപ്പിൽ വരുന്നതെന്നുള്ളതാണ് ഇവിടെ യേശു നമ്മളോട് പറഞ്ഞു തരുന്നത്.
So the words that we use during our time of prayer is very important.
അതുകൊണ്ട് പ്രാർത്ഥനാ വേളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും വളരെ കരുതലോടെ വേണം.
However big the problem may look,
നമുക്ക് മുന്നിൽ
use the right words, that mountain like problem can be removed from your life.
നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നം എത്ര വലുതായിക്കൊള്ളട്ടെ, ഒരു മലയോളം വലുതായിക്കൊള്ളട്ടെ, പക്ഷേ അത് ശരിയായ വാക്കുകളിലൂടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് കൊണ്ടുവരാനായാൽ അത് വളരെ നിസ്സാരമെന്നോണം നമുക്ക് മറികടക്കാൻ സാധിക്കും.
At the same time, if you use the wrong words, you can be building up mountains in your life.
അതേസമയം നാം ഉപയോഗിക്കുന്ന വാക്കുകൾ തെറ്റായ പദപ്രയോഗങ്ങളാണെങ്കിൽ നാം നമ്മുടെ മാർഗത്തിൽ വലിയ മലകളെ തന്നെ പണിതുയർത്തുകയാണ് ചെയ്യുന്നത്.
Let's come to the Gospel of Matthew, chapter 6.
നമുക്ക് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരാം.
Verse 25 says, for this reason I say to you, do not be worried about your life as to what you will eat, what you will drink, nor for your body as to what you will put on. Is not life more than food, and the body more than clothing?
അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ?
We need to understand that Jesus is speaking to covenant people.
ഈ വാക്യം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ കർത്താവായ യേശു സംസാരിക്കുന്നത് ഉടമ്പടിയുടെ സന്തതികളോടാണ്.
He's speaking to the Jews, Abraham's descendants.
അബ്രഹാമിന്റെ സന്തതികളായ യഹൂദരോടാണ് ഇവിടെ യേശു സംസാരിക്കുന്നത്.
They are sitting in a meeting where Jesus is teaching.
യേശുവിന്റെ പഠിപ്പേര് കേട്ടുകൊണ്ട്
God had made a covenant with Abraham.
യഹോവ അബ്രഹാമിനോട് ഒരു ഉടമ്പടി സ്ഥാപിച്ചു.
And God blessed this man and he became very rich. He had lot of gold and silver.
അബ്രഹാം അങ്ങനെ വളരെ ധനാഢ്യനായി തീർന്നു, ഒരുപാട് സമ്പത്തിന് ഉടമയായി തീർന്നു.
His descendants, Isaac, Jacob, Joseph, they were all blessed by God.
അവന്റെ സന്തതി പരമ്പരയിൽപ്പെട്ട ഇസ്ഹാക്കും യാക്കോബും യോസഫും എല്ലാം വളരെയേറെ അനുഗ്രഹം പ്രാപിച്ചു.
But look at their descendants. They are sitting in a meeting where Jesus is teaching and the thoughts that are going through their mind. What shall we eat? What shall we drink? What shall we wear?
പത്രയും വലിയ വാഗ്ദത്തങ്ങൾ ലഭിച്ച ഉടമ്പടിയിലെ സന്തതികളുടെ പരമ്പരയിൽപ്പെട്ട അന്നത്തെ യഹൂദരുടെ ഒരു അവസ്ഥ നോക്കൂ. അവരുടെ മനസ്സിലൂടെ യേശുവിനെ കേൾക്കുന്ന വേളയിൽ കടന്നു പോകുന്ന ചിന്തകൾ, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നുള്ളത്.
If you look at the life of the Israelites, God had blessed them also.
ഇസ്രായേൽ മക്കളുടെ ജീവിതം നോക്കിയാൽ ദൈവം അവരെ വളരെയധികം അനുഗ്രഹിച്ചിട്ടുണ്ട്.
When they left Egypt, each one of them had loads of gold and silver.
മിസ്രയീമിൽ നിന്ന് അവർ കടന്നു വരുമ്പോൾ അവരുടെ ഓരോരുത്തരുടെയും പക്കൽ ധാരാളം സ്വർണവും മറ്റ് സമ്പത്തും ഉണ്ടായിരുന്നു.
When we look at the Israelites, we will see them as a group of gypsies who are wandering in the wilderness.
നമ്മൾ ഇസ്രായേൽ മക്കളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കൂട്ടം നാടോടികളായ ജനം, ഒരു വിജന പ്രദേശത്തിലൂടെ അലഞ്ഞു തിരിയുന്ന ഒരു ജനക്കൂട്ടം എന്ന ഒരു ചിത്രമാണ് നമുക്ക് ലഭിക്കുന്നത്.
No, each one of them had donkey loads of gold and silver.
അവർ ഓരോരുത്തർക്കും അവരുടെ കഴുതകൾക്ക് ചുമക്കാനാവാത്ത വണ്ണം സ്വർണവും വെള്ളിയും കൈവശമായിട്ട് ഉണ്ടായിരുന്നിട്ടും അവരെ ഒരു നാടോടി ജനതയെ പോലാണ് നമ്മളുടെ മനസ്സിൽ തെളിയുന്നത്.
When they were building the tabernacle, everyone gave gold because they had gold with them.
അവരെ ദേവാലയത്തിന്റെ പണിക്കായിട്ട് അവര് ധാരാളമായിട്ട് സ്വർണവും വെള്ളിയും ഉപയോഗിച്ചു.
Today in many churches, you cannot wear gold, you cannot speak about gold because it's a sin.
Inna chala sabhagalile innum swarnam upayogikkunnathu vilakkirikkiyana, adine oru paapamayittanu kaanunnathu.
We need to understand that they have gone so far away from the truth.
Aa oru veekshanam sathyathil ninnum valare agaleyanennulla karyam naa manasilakkanam.
In verse 29 it says, yet I say to you that not even Solomon in all his glory clothed himself like one of these. But if God so clothed the grass of the field, which is alive today and tomorrow is thrown into the furnace, will he not much more clothe you, you of little faith?
എന്നാൽ ശലോമോൻ പോലും തന്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്ര അധികം.
King Solomon was blessed by God.
ശലോമോനെ ദൈവം ധാരാളമായി അനുഗ്രഹിച്ചു.
Everything this king had was on display. Kings and queens from other nations came to see how God has blessed him.
ശലോമോനെ എത്രമാത്രം ദൈവം അനുഗ്രഹിച്ചു എന്നുള്ളത് കാണുവാനായിട്ട് തന്നെ അയൽ രാജ്യങ്ങളിലെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും അവന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു വന്നിരുന്നു.
We need to understand that we are better than the grass of the field and we are so much more precious than King Solomon in God's eyes.
എന്നാലെ ഇന്ന് നമ്മൾ ഇപ്പോഴത്തെ വിശ്വാസികൾ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ശലമോനേക്കാളും വളരെയേറെ വിലപ്പെട്ടവരാണ്, വളരെയേറെ സമ്പന്നരാണ്.
We need to understand that we are children who are redeemed by his precious blood. We are so precious before God's eyes because we belong to him.
കാരണം ശലമോനെ കിട്ടാത്ത ഒരു ഭാഗ്യം യേശുക്രിസ്തുവിന്റെ അമൂല്യമായ രക്തത്താലാണ് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിതാവായ ദൈവത്തിന് നമ്മൾ അവന്റെ അമൂല്യ സ്വത്താണ്.
If we belong to Jesus, won't he take care of us?
അപ്പോൾ നമ്മൾ യേശുവിനെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവൻ നമുക്കായി കരുതുകയില്ല?
Even during this COVID-19 season,
ഈ ലോകത്തെ ഇന്ന് പിടിച്ചുലയ്ക്കുന്നതായ ഈ COVID-19 രോഗകാലത്ത് പോലും അവൻ നമുക്കായി കരുതുകയില്ല?
Even though the whole nation is going through a recession, it's a time when stock markets are crashing, a time when companies are closing down, people are losing their jobs, they're having salary cuts.
ലോകമെമ്പാടും ഇന്നൊരു സാമ്പത്തിക തകർച്ചയും അതുപോലെ ജനങ്ങളും സാമ്പത്തിക ഞെരുക്കത്തിലും കടബാധ്യതയിലും ജോലി ഉള്ളത് നഷ്ടപ്പെടുന്ന അവസ്ഥയിലും ശമ്പളം വെട്ടിക്കുറയ്ക്കുന്ന അവസ്ഥയിലും ഒക്കെ ആയിരിക്കുമ്പോഴും അവനുള്ളവരെ അവൻ കരുതുകയില്ല.
If you own the TV or go into the YouTube or read the newspapers, there's so much of confusion.
ഇന്നു ഈ രോഗം അത് വ്യാപിക്കുന്നതിനെ കുറിച്ചും അത് ഉളവാക്കുന്നതായ പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് ഇന്ന് നമ്മൾ TV ആകട്ടെ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലാവട്ടെ എവിടെയും ആശയക്കുഴപ്പങ്ങൾ മാത്രമാണ് നാം കാണുന്നത്.
In verse 31, in the New King James Version, it says like this: "Take no thought, saying, 'What shall we drink? What shall we eat? What shall we wear?'"
ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്.
In the King James Version, it says, "Take no thought."
വിചാരപ്പെടരുത് എന്ന് ഇവിടെ പറയുന്നു.
We need to understand that thoughts are everywhere.
ഈ ചിന്തകൾ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളില് അനുനിമിഷം കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്.
Whether you own the TV or whether you are talking to someone, thoughts are everywhere. You can't stop people from talking.
നിങ്ങൾ TV കാണുമ്പോഴാകട്ടെ, മറ്റൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോഴാകട്ടെ, മറ്റു പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോഴാകട്ടെ, നിങ്ങളുടെ തലയിലൂടെ 100,000 ചിന്തകൾ കടന്നു പോകുന്നുണ്ടായിരിക്കും.
Since these thoughts are thrown everywhere, when you hear them, either you can receive those thoughts or reject those thoughts.
ഇങ്ങനെ നിങ്ങൾ കാണുന്നതിലൂടെയും കേൾക്കുന്നതിലൂടെയും നിങ്ങളുടെ ചിന്തയിലേക്ക് കടന്നു വരുന്ന കാര്യങ്ങളെ ഒരുപക്ഷെ നിങ്ങൾക്ക് അതല്ലെങ്കിൽ അതിനെ നിങ്ങൾ പുറന്തള്ളിയേക്കാം.
So when you receive those thoughts and then you come home, you call your wife, your children, and then you tell them, "This is what I heard. The company I'm closing, I'm working for may close down. The institution where I'm working for may close down. Who I may have to go through a salary cut."
നിങ്ങൾ കേട്ട വാർത്തകളെ കുറിച്ച് നിങ്ങൾ അത് സത്യമായി ഭവിക്കുമെന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് ചെന്നിട്ട് നിങ്ങളുടെ കുടുംബങ്ങളോട് പറയുകയാണ്, നമ്മളുടെ കമ്പനി കൂട്ടാൻ പോവുകയാണ്, അല്ലെങ്കിൽ എന്റെ ശമ്പളം വെട്ടിക്കുറയ്ക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ,
I don't know how we are going to survive again.
ഇനി എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല.
And I'm not sure how we are going to send our children to school.
നമ്മുടെ കുഞ്ഞുങ്ങളെ അവരുടെ പഠനം എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് എനിക്ക് ഒരു ധാരണയുമില്ല.
I don't know how we are going to pay the rent.
ഈ വാടക എങ്ങനെ കൊടുക്കുമെന്ന് എനിക്ക് അറിയില്ല.
I don't know how we are going to live.
ഇനി എങ്ങനെ നമുക്ക് മുന്നോട്ട് ജീവിക്കാനാവുമെന്ന് എനിക്ക് അറിയില്ല.
See, you and I, we need to understand that the Bible is full of thoughts. It's all God's thoughts.
ഇത്ര ചിന്തകൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ളത് നമ്മുടെ വേദപുസ്തകം മുഴുവനും ദൈവത്തിന്റെ ചിന്തകളാൽ നിറഞ്ഞിരിക്കുകയാണ്.
Many of us, we read the Bible, we spend time meditating on the Bible.
നമ്മൾ ഭൂരിപക്ഷം പേരും ബൈബിൾ വായിക്കുകയും വചനം ധ്യാനിക്കുകയും ചെയ്യുന്നവരാണല്ലോ.
But the word of God is not bringing a change in our lives.
എന്നാൽ ആ വായനയിലൂടെ എന്തെങ്കിലും ജീവിതത്തിലെ ഒരു പരിവർത്തനം ഉണ്ടാകുന്നതായിട്ട് പലപ്പോഴും കാണുന്നില്ല.
When does the word bring a change in our lives?
അപ്പോൾ വചനം എപ്പോഴാണ് ഒരുവന്റെ ജീവിതത്തിലെ ഒരു മാറ്റം കൊണ്ടുവരുന്നത്?
After we spend time meditating on the word,
നമ്മൾ വായിച്ച വചനത്തെ കുറിച്ച് ഓർത്ത് ധ്യാനിച്ചതിന് ശേഷം,
when we go out and in the midst of problems and situations,
so
listening to them, we need to take the word of God and speak it over our lives.
നമ്മൾ ധ്യാനിച്ച വചനങ്ങളെ നാം നേരിടുന്ന പ്രതിസന്ധികളുടെ മേലും പ്രശ്നങ്ങളുടെ മേലുമായിട്ട് നമ്മൾ ആ വചനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിനെ നാം നേരിടണം.
We need to speak what God says.
വചനത്തിലൂടെ ദൈവം പറഞ്ഞതായ കാര്യങ്ങളെ നാം ഏറ്റുപറയണം.
We need to say, my God shall supply all my needs in the midst of problems and situations.
എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും നടുവിൽ എന്റെ ദൈവം എനിക്ക് എല്ലാം തരും എന്ന് നാം പറയണം.
We should stop talking fear, worry, doubt, or lack and want.
നമ്മൾ നമ്മുടെ ആകുലതകളെ കുറിച്ചും ഇല്ലായ്മകളെ കുറിച്ചും ഉള്ള സംസാരം നാം നിർത്തണം.
Talk what God has said, has spoken.
അതിന് പകരം ദൈവം എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്, അവൻ തന്നിരിക്കുന്ന കരുതൽ എന്താണ് എന്നുള്ള കാര്യമാണ് നാം പറയേണ്ടത്.
We are in the midst of a pandemic situation.
ഇന്ന് നമ്മളെല്ലാം ഒരു വലിയ രോഗവ്യാപനത്തിന്റെ നടുവിലാണ്.
And people talk about red zone, orange zone, containment zone.
ഇന്ന് നമ്മുടെ പ്രദേശങ്ങളെ പല മേഖലകളായിട്ട്, അപകട മേഖലകളായിട്ട്, അതുപോലെ മറ്റുള്ളവർക്ക് പ്രവേശനമില്ലാത്ത സ്ഥലങ്ങളായിട്ട്, ആളുകൾക്ക് പരസ്പരം ബന്ധപ്പെടാനാവാത്ത തരത്തില്, സാമൂഹ്യ അകലത്തിൻ്റെതായ ഇങ്ങനെയുള്ള വാക്കുകളാണ് നാം ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത്.
In the midst of this, we need to speak what God has said.
ഇതൊക്കെ നമുക്ക് ആദ്യമായുള്ള അനുഭവങ്ങളാണ്. ഇവിടെയാണ് നാം ദൈവവചനം എടുത്ത് വീണ്ടും വീണ്ടും പറയേണ്ടത് നമ്മുടെ ജീവിതത്തിൽ.
We need to say, no evil shall befall me.
എന്റെ നേർക്ക് യാതൊരു യാതൊരു ദോഷവും എനിക്ക് സംഭവിക്കില്ല എന്ന് നാം ഇത്തരം സാഹചര്യങ്ങളിൽ നാം പറയണം.
Neither shall any plague come near my dwelling.
എന്റെ ഭവനത്തിലേക്ക് ഒരു രോഗവും കടന്നു വരില്ല എന്ന് നാം പറയണം.
For you have given your angels charge over me.
കാരണം തന്റെ ദൂതന്മാരുടെ കാവലിൽ താൻ നമ്മെ നിർത്തിയിരിക്കുന്നതിനാൽ ഒരു രോഗവും ഒരു വ്യാധിയും ആദ്യം.
And they shall keep me in all my ways. In my pathway is life and there is no death.
എന്റെ മാർഗത്തിലും എന്റെ ജീവിതത്തിലും ഒക്കെയും അവന്റെ ദൂതന്മാർ എന്നെ വലയം ചെയ്തിരിക്കുകയാൽ യാതൊരു അനർത്ഥവും എനിക്ക് സംഭവിക്കില്ല എന്ന് നാം ഏറ്റു പറയണം.
In the midst of every situation, we should be trained to speak the word of God.
ഇത്തരം എല്ലാ അനർത്ഥങ്ങളുടെ നടുവിലും ദൈവവചനം പറയുന്നവരാകുവാനുള്ള ഒരു ശീലം നമുക്ക് ഉണ്ടാവേണ്ടിയിരിക്കുന്നു.
When we come to the book of Isaiah, chapter 55,
യെശയ്യാവിന്റെ പുസ്തകം 55-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ,
it says, so will my word be which goes forth from my mouth, it will not return to me empty, without accomplishing what I desire, and without succeeding in the matter for which I send it.
അവിടെ ഇങ്ങനെ പറയുന്നു, എന്റെ വചനം
എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും, അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും.
Okay. How does the word work?
അപ്പോൾ വചനം എങ്ങനെയാണ് നമ്മൾ കണ്ടത്?
We need to understand that God has spoken his word.
ദൈവം അവന്റെ വാക്ക് അവന്റെ നാവിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു.
Whatever God has spoken is there in the Bible.
അവന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട വചനങ്ങളൊക്കെയും നമ്മുടെ വേദപുസ്തകത്തിലുണ്ട്.
The answer to my problem is already spoken by God.
എന്റെ പ്രശ്നത്തിന്റെ ഉത്തരം ദൈവം ഇപ്പോൾ തന്നെ ഈ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നൽകി കഴിഞ്ഞിരിക്കുന്നു.
God has spoken about my financial problems. God has spoken about my sicknesses. God has spoken about my family problems. God has spoken about every problem that I will go through.
ഞാൻ കടന്നു പോകാൻ സാധ്യതയുള്ളതായ എന്റെ സാമ്പത്തിക ഞെരുക്കമായിക്കൊള്ളട്ടെ, എന്റെ രോഗമായിക്കൊള്ളട്ടെ, എന്റെ കുടുംബ പ്രശ്നങ്ങളായിക്കോട്ടെ, അതിനൊക്കെ ഇവിടെ അവൻ ആദ്യമേ തന്നെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്.
He has spoken how I can be healed.
എനിക്ക് എന്റെ രോഗം എങ്ങനെ സൗഖ്യപ്പെടും എന്നുള്ളത് അവനിവിടെ ഉച്ചരിച്ച് കഴിഞ്ഞിരിക്കുന്നു.
God has spoken how my financial problems can be solved.
എന്റെ സാമ്പത്തിക ഞെരുക്കത്തെ എങ്ങനെ മറികടക്കാം എന്നുള്ളത് അവനിവിടെ ഉച്ചരിച്ചിരിക്കുന്നു.
God has spoken how my family problems can be solved. He has spoken how I could be set free from demonic attack and oppression.
ഭൂതബാധകളിൽ നിന്നും അതുപോലെ മറ്റ് സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഒക്കെ എങ്ങനെ എന്നെ വിടുവിക്കും എന്നുള്ള കാര്യം ദൈവം ഇവിടെ ആദ്യമേ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നു.
So what should we do?
അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്?
He has sent his word to do something in my life.
എന്റെ ജീവിതത്തില് ചിലതൊക്കെ നിർവഹിക്കാനായിട്ട് അവൻ അവന്റെ വചനത്തെ അയച്ചു കഴിഞ്ഞിരിക്കുന്നു.
The word he sent is supposed to protect me, is supposed to keep me, is supposed to heal me, is supposed to deliver me.
Avan aichathaya vachanam enne viduvikkanulladana, enne saukhyapeduthanulladana, enne karuthuvanulla vachanamana.
So instead of we running here and there, we need to sit down and search the word of God.
Adondu paribhandaravade nammala സ്വയം അടക്കി ഒരിടത്തിരുന്ന് നമ്മൾ വേദപുസ്തകത്തിലേക്ക് ചെന്നിട്ട് നാം ദൈവം പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ധ്യാനിക്കുകയാണ് വേണ്ടത്.
Because the Bible says, ask and you shall receive, seek and you shall find.
കാരണം വചനം ഇങ്ങനെ പറയുന്നു, ചോദിപ്പിൻ തരപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന്.
Let's come to the book of Proverbs, chapter 4.
സദൃശവാക്യങ്ങളുടെ 4-ാം അധ്യായം നോക്കാം.
Can you read verse 20 to 22?
അതിന്റെ 20 മുതൽ 22 ഉള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ.
മകനെ, എന്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എന്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായ്ക്കാം. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വയ്ക്കുക. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവദേഹത്തിനും സൗഖ്യവും ആകുന്നു. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. വായുടെ വക്രത നിങ്കൽ നിന്ന് നീക്കിക്കളക. അധരങ്ങളുടെ വിഘടം നിങ്ങൾ നിന്ന് അകറ്റുക.
Says for those who find it is health and healing to their bodies.
ഇങ്ങനെ പറയുന്നു, അത് കണ്ടെത്തുന്നവർക്ക് അത് അവരുടെ ശരീരങ്ങൾക്ക് സൗഖ്യമായി തീരുമാനം.
The problem is, have you found the word? Have you found the healing word? Have you found the word which says, I am the Lord that healeth thee?
ഇവിടെ ചോദ്യം ആ വചനം നിങ്ങൾക്കായുള്ള ആ വചനം നിങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ്. നിങ്ങൾ രോഗിയാണെങ്കിൽ നിങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവം ഞാനാകുന്നു എന്നുള്ള ആ വചനം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ?
If you found the word, have you believed the word? Have you confessed the word? Have you stood on that word?
അത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ഉറച്ച് മുറുകെ പിടിക്കുവാനും അതിൽ വിശ്വസിച്ചുകൊണ്ട് നിന്റെ സൗഖ്യം വന്നിരിക്കുന്നുവെന്ന് ഉള്ള ഉറപ്പിന്മേൽ നിൽക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ?
Have you found the word which says, I will bless your bread and water and remove sickness from your midst?
നിന്റെ മധ്യത്തിൽ നിന്ന് രോഗത്തെ ഞാൻ നീക്കിക്കളയുകയും നിന്റെ ആഹാരത്തെ വെള്ളത്തെയും ഞാൻ അനുഗ്രഹിക്കുമെന്ന് പറയുന്ന വചനം നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ?
Why does he want you to speak healing and health into your life?
നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയാണ് അവന്റെ സൗഖ്യവും അവന്റെ സമാധാനവും കടന്നു വരേണ്ടത്?
Because he wants you to speak healing and health to your life because he wants you to have it.
അപ്പോൾ ഇവിടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ സൗഖ്യം ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ഇവിടെ കാണുന്നത്.
In verse 50, Isaiah 55 verse 12, it says, For you will go forth with joy and be led forth with peace. The mountains and the hills will break forth into shouts of joy before you, and all the trees of the field will clap their hands.
യെശയ്യാവിന്റെ 55:12.
നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും. മലകളും കുന്നുകളും നിങ്ങളുടെ മുൻപിൽ പൊട്ടി ആർക്കും, ദേശത്തിലെ സകല വൃക്ഷങ്ങളും കൈകൊട്ടും.
When you find the word, when you take the word and speak it and believe that word and stand upon it, this is what will happen. It says that you will go forth with joy and be led forth with peace. And you will be filled with joy.
അങ്ങനെ നിങ്ങളുടെ നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിനായിട്ടുള്ള വചനം നിങ്ങൾ കണ്ടെത്തി കഴിയുകയും അതിൽ വിശ്വസിക്കുകയും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും.
In Psalms 89 verse 34 it says, My covenant I will not violate. Nor will I alter the utterance of my lips.
സങ്കീർത്തന 89:34 വാക്യം.
ഞാൻ എന്റെ നിയമത്തെ ലംഘിക്കുകയോ എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല.
God is saying, I will not alter or change the word.
ദൈവം ഇവിടെ പറയുന്നു, അവൻ ഒരിക്കലും അവന്റെ വാക്കിന് മാറ്റം വരുത്തുകയില്ല.
When the word says, the Lord is my shepherd, I shall not want, he's saying, I will not alter the word.
വചനം പറയുന്നു, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാവുകയില്ല. അപ്പൊ അതേ ദൈവം ഇവിടെ പറയുകയാണ്, എന്റെ വാക്കിന് ഒരിക്കലും മാറ്റം വരികയില്ല.
When the word says, my God shall supply all your needs, according to his glorious riches in Christ Jesus, God is saying, I will not alter or change that word.
കർത്താവായ യേശുവിന്റെ മഹത്വത്തിൽ എനിക്കുള്ളതെല്ലാം എന്റെ ദൈവം തരും എന്ന് വചനം പറയുന്നു.
God is saying, I will not change that word.
ആ പറഞ്ഞ വാഗ്ദാനം അവൻ ഒരിക്കലും മാറ്റുകയില്ല എന്നാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. അവന്റെ വചനത്തിൽ മാറ്റമില്ല, ഭേദം വരുത്തുകയില്ല.
Let's go to the book of Malachi.
നമുക്ക് മലാക്കിയുടെ പുസ്തകത്തിലേക്ക് കടന്നു ചെല്ലാം.
Malachi means messenger.
മലാക്കി എന്ന് പറഞ്ഞാല് ദൂതൻ എന്നാണ് എന്റെ അർത്ഥം.
Beyond his name, nothing is known of Malachi except that he was a last testament old testament prophet.
മലാക്കിയുടെ പേരിനപ്പുറം മറ്റു യാതൊരു വിശദാംശങ്ങളും നമുക്ക് എവിടെയും ലഭ്യമല്ല. പഴയ നിയമ പുസ്തകത്തിലെ ഒരു പ്രവാചകനായിരുന്നു എന്ന് മാത്രമുള്ള അറിവേ ഉള്ളൂ.
Three things can be seen mainly in this book.
മലാക്കി പുസ്തകത്തിലെ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കാവുന്നത്.
The love of God is stated.
ദൈവസ്നേഹത്തിന് മാറ്റമില്ല.
Is stated, it's said over there.
അവിടെ ഊന്നി പറയുന്നു.
The love of God is crowned. Crowned. Love of God is crowned. And the love of God is shown there.
Deva sneham ivide kaanikkunnu.
Transgression of Israel. The transgression of Israel.
Israelinte adhikramangale kurichu ivide parayunnu.
The manifestation of the Messiah.
Mishihayude pratishikaranathe kurichu parayunnu.
The tribulation upon nations.
Rajyangalkku mel varuna kashtanalaye kurichu parayunu.
And the purification.
Ane shuddhiyaranathe kurichu parayunu.
In this book we see seven statements put forward by God.
Ee pusthakathile devam munnotu vekkunnathaya ezhu karyangal namukku ivide kaanam.
And each of the statements put forth by God, we find the Israelites asking a question.
ഈ ഏഴ് കാര്യങ്ങളും ദൈവത്തിൽ നിന്ന് വരുമ്പോൾ ഇസ്രായേൽ മക്കള് ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ടും കാണാം.
In Malachi chapter 1 verse 2,
മലാക്കിയുടെ ഒന്നാം അധ്യായം രണ്ടാം വാക്യത്തില്
God is saying, I have loved you. Says the Lord.
ദൈവം പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന്.
But you say, see, we are looking at this word, what you say is important.
നമ്മൾ പറയുന്നത് സുപ്രധാനമാണെന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം ഇത് വായിക്കുമ്പോൾ. എന്നിട്ട് നിങ്ങൾ ചോദിക്കുന്നു, നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു.
How have you loved us? See, we find that God is making seven statements here.
ഈ ഭാഗത്ത് ഏഴ് കാര്യങ്ങൾ ദൈവം ചോദിക്കുന്നതായിട്ട് കാണാം.
To all these seven statements, the Israelites, they put back seven questions to God.
ദൈവം പറയുന്നതായ ഏഴ് കാര്യങ്ങളോടും മറു ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ഇസ്രായേൽ മക്കളെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്.
So as we go through the seven statements, I want you to allow the Holy Spirit to speak to your hearts.
ദൈവം പറഞ്ഞതായ ഏഴ് കാര്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കട്ടെ, നിങ്ങളെ ഹൃദയങ്ങളോട് സംസാരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.
Let's come to the second statement.
ആ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ദൈവം പറഞ്ഞതായ
verse 6
ആറാമത്തെ വാക്യം.
It says a son honors his father and a servant his master. Then if I am a father, where is my honor? And if I am a master, where is my respect? Says the Lord.
മകൻ അപ്പനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലോ. ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ എന്ന് സൈന്യങ്ങളുടെ യഹോവ അവന്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു. അതിന് നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്റെ നാമത്തെ.
God is saying, a son honors his father, a servant his master. If I am a father and I am a master, where is my respect?
ഞാൻ നിങ്ങളുടെ അപ്പനോ അല്ലെങ്കിൽ യജമാനോ ആണെന്നുണ്ടെങ്കിൽ എവിടെയാണ് എനിക്ക് എന്നെ നിങ്ങളെ എവിടെയാണ് ബഹുമാനിക്കുന്നത്, എങ്ങനെയാണ് ബഹുമാനിക്കുന്നത്?
They say, but you say, how have we despised your name?
അതിന് നിങ്ങളുടെ മറുചോദ്യം, ഞങ്ങൾ എപ്പോഴാണ് ദൈവമേ അങ്ങയോട് ബഹുമാനം കാണിക്കാതിരുന്നത് എന്നാണ് നിങ്ങളുടെ മറുചോദ്യം.
We need to ask ourselves today, are we in a place where we are honoring God? Are we giving the due respect to him in our lives?
Appo nammal ee devathe tuchigarikkunnavarano adu avane bahumanikkunnavarano ennu naan nammalodu swayam chodikkanda sandarbhamaanu.
In verse 7 it says, you are presenting defiled food upon the altar, but you say, how have we defiled you?
Elamaki
നിങ്ങൾ എന്റെ യാഗപീഠത്തിന്മേൽ മലിന ഭോജനം അർപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നു എന്ന് ചോദിക്കുന്നു. യഹോവയുടെ മേശ നിന്ദ്യം എന്ന് നിങ്ങൾ പറയുന്നതിനാൽ തന്നെ.
And in verse 8 it says, but when you present the burnt sacrifice, is it not evil? And when you present the lame and sick, is it not evil?
നിങ്ങൾ കണ്ണുപൊട്ടിയതിനെ യാഗം കഴിപ്പാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ല. നിങ്ങൾ മുടന്തും ദീനവുമുള്ളതിനെ അർപ്പിച്ചാൽ അതും ദോഷമല്ല.
The question that we need to ask ourselves is, when God makes such a statement,
ദൈവം ഇങ്ങനെ ഒരു കാര്യം നമ്മളോട് ചോദിക്കുമ്പോൾ നാം നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്.
The things that we offer to God, are we giving him the best?
നാം ദൈവത്തിനെ വഴിപാടായിട്ട് നൽകുന്നത് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും മുന്തിയത് തന്നെയാണോ?
In chapter 2 verse 17 it says, and you wearied the Lord with your words, yet you say, how have we wearied him?
നിങ്ങൾ നിങ്ങളുടെ വാക്കുകളാൽ യഹോവയെ മുഷിപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ അവനെ മുഷിപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദോഷം പ്രവർത്തിക്കുന്ന ഏവനും യഹോവയ്ക്ക് ഇഷ്ടമുള്ളവൻ ആകുന്നു.
In that you say, everyone who does evil is good in the sight of the Lord.
നിങ്ങൾ പറയും ദോഷം പ്രവർത്തിക്കുന്നവരോടൊക്കെയാണ് ദൈവത്തിന് പ്രസാദമുള്ളത്. മൂന്നാം അധ്യായത്തിന്റെ ഏഴാം വാക്യം.
From the days of your fathers you have turned aside from my statutes and I have not kept them. Return to me and I will return to you, says the Lord.
നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എന്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റി നടന്നിരിക്കുന്നു. എന്റെ അടുക്കലേക്ക് മടങ്ങി വരുവിൻ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വരും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു.
ഇന്ന് ഇതേ ചോദ്യം നമ്മളോടും ദൈവം ചോദിക്കുകയാണ്.
I've turned aside from my statutes and have not kept them.
നിന്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ ഞാൻ തെറ്റ് നടന്നിരിക്കുന്നു.
In your walk with God today, where do you stand? You need to ask yourself this question.
ദൈവവുമായിട്ടുള്ള നിങ്ങളുടെ നടപ്പ് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള ഒരു ചോദ്യം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്.
In chapter 3 verse 8 it says, will a man rob God? You are robbing me, but you say, how have we robbed you in tithes and offerings?
മനുഷ്യനെ ദൈവത്തെ തോൽപ്പിക്കാമോ? എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു, ദശാംശത്തിലും വഴിപാടിലും തന്നെ.
You need to ask yourself, where giving to the Lord is concerned, where do you stand?
ഈ ദശാംശത്തിലും വഴിപാടിലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നിടത്ത് നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്.
In verse 13 it says, but your words have been arrogant against me, says the Lord. Yet you say, what have we spoken against him?
നിങ്ങളുടെ വാക്കുകൾ എന്റെ നേരെ അതികഠിനമായിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ, ഞങ്ങൾ നിന്റെ നേരെ എന്ത് സംസാരിക്കുന്നു എന്ന് ചോദിക്കുന്നു.
God is very clearly saying, your words have been arrogant against me.
ദൈവം വളരെ വ്യക്തമായി തന്നെ പറയുകയാണ്, നിങ്ങളുടെ വാക്കുകൾ എന്റെ നേരെ അതികഠിനമായി.
It is not that we are blaspheming the Lord, or it is not that we are using bad words.
നമ്മൾ എന്തെങ്കിലും ദൈവദോഷണം പറയുന്നു എന്നുള്ളതല്ല ഇവിടുത്തെ കാര്യം.
God says, your words have been harsh.
നിങ്ങളുടെ വാക്കുകൾ അതികഠിനമായിരിക്കുന്നതാണ് ദൈവം പറയുന്നത്.
Words have been harsh.
നിങ്ങളുടെ വാക്കുകൾ കഠിനമായിരിക്കും.
Yeah, in verse 14 it says, you have said it is vain to serve God, and what profit is it that we are kept, that we are walking before the Lord of hosts?
യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം. ഞങ്ങൾ അവന്റെ കാര്യം നോക്കുന്നതിനാലും സൈന്യങ്ങളുടെ യഹോവയുടെ മുൻപാകെ കറുപ്പുടുത്ത് നടന്നതിനാലും എന്ത് പ്രയോജനമുള്ളൂ?
Here God is saying, you have said it is vain to serve God.
ഇവിടെ ദൈവം ചോദിക്കുകയാണ്,
serving God.
ദൈവം പറയാണ്, ഈ ദൈവത്തെ ശുശ്രൂഷിക്കുന്നതുകൊണ്ട് നമുക്ക് എന്താ നേട്ടം, എന്താണ് പ്രയോജനം എന്ന് നിങ്ങൾ ചോദിക്കുന്നു.
See, the situation that we are very comfortable.
ഒന്നുകൂടി ആവർത്തിക്കണം.
The situation you and I are going through are not very comfortable.
നമ്മള് ഓരോരുത്തരും ഉണ്ടായിരിക്കുന്ന സാഹചര്യം നമുക്ക് ഒട്ടും സുഖദായകമല്ല.
നമുക്ക് ഇച്ചിരി വെയിറ്റ് ചെയ്യാം, കുഴപ്പമില്ല. നമ്മള് വാട്ട് വി ഹേർഡ് ഇസ് വെരി ഇമ്പോർട്ടന്റ്.
നമ്മളിപ്പോ കേട്ട കാര്യങ്ങളൊക്കെ വളരെ പ്രാധാന്യമുള്ളവയാണ്.
എനിക്ക് കാര്യം
Can you hear me?
Yeah.
Yes.
Okay, okay. Many times we have made plans and because of this COVID situation, things have been delayed.
നമ്മൾ പലതും പദ്ധതി ഇട്ടിരുന്നു, പക്ഷേ ഈ രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാം അതിൻ്റെതായ ഒരു താമസം, കാലതാമസം ഉണ്ടാവുകയാണ് എല്ലാറ്റിലും.
And at times things don't work out according to our plans.
ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിച്ച പോലെ എല്ലാം നടക്കണമെന്നില്ലല്ലോ.
And we get discouraged, we get disappointed.
അങ്ങനെ വരുമ്പോ നമ്മൾ പലപ്പോഴും നിരാശരായി മാറുകയാണ്.
And at times we become tired of waiting on God.
അങ്ങനെ കുറെ നീണ്ടു പോകുമ്പോൾ നമുക്ക് ഈ ദൈവം എന്തെങ്കിലും ഇതിൽ ഇടപെടുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കാൻ തുടങ്ങും.
And without us knowing, words slip out of our mouth.
അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ ശാപഗ്രസ്തമായ വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്.
We say, it is vain to serve God. There is no profit in serving God.
അപ്പോൾ നമ്മൾ പറയും, ഓ ഈ ദൈവത്തെ നോക്കിയിരുന്നിട്ട് കാര്യമൊന്നുമില്ല, നമുക്ക് ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല, ഇമ്മട്ടിൽ നമ്മൾ പിറുപിറുക്കാൻ തുടങ്ങും.
And in verse 15 it says, so now we call the arrogant blessed. And not only are the doers of wickedness built up, but they also test God and escape.
ആകയാൽ ഞങ്ങൾ അഹങ്കാരികളെ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നു, ദുഷ്പ്രവർത്തിക്കാർ അഭ്യുദയം പ്രാപിക്കുന്നു, ദൈവത്തെ പരീക്ഷിക്കുന്നവർ ശിക്ഷ ഒഴിഞ്ഞു പോകുന്നു എന്ന് നിങ്ങൾ പറയുന്നു.
What happens is, at times we look at our neighbors, we look at non-believers who don't serve God.
ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഒരു പ്രത്യേക അവസ്ഥയിൽ പെട്ടിരിക്കുകയും നമ്മുടെ അയൽക്കാര് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകുന്നു, അവിശ്വാസികളായ ആളുകൾ മുന്നോട്ട് പോകുന്നു, ദുഷ്ടരായ ആളുകൾ സമർപ്പിച്ചിരിക്കും
പോകുന്നതായിട്ടൊക്കെ,
അവര് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും അതിൽ വലിയ നേട്ടം ഉണ്ടാകുന്നതായിട്ട് കാണുന്നു.
They do wicked things and they escape.
അവരെ എന്ത് അകൃത്യങ്ങൾ ചെയ്താലും അവര് അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു പോകുന്നതായിട്ട് കാണാം.
So, but in verse 16 it says, then those who feared the Lord spoke to one another and the Lord gave attention and heard it and the book of remembrance was written before him.
യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ചു കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു.
യഹോവ ഭക്തന്മാര് തമ്മിൽ തമ്മിൽ പറയുന്നത് യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു.
Every word that slips out of our mouth, it says that God gave heed, he gave attention to it, and he wrote it down.
യഹോവ ഭക്തരായ നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും അവൻ ശ്രദ്ധ വെച്ച് കേൾക്കുകയും അത് സ്മരണ പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാണ് നമുക്ക് വായിച്ചു കേട്ടത്.
So we need to give account to every word that we speak.
அப்ப நம்மள நாவில இருந்து புறப்படுனதாய ஓரோ வாக்கினும் கணக்கு പറയാൻ நாம் பாத்தியஸ்தரான.
So let's take a minute and just examine our hearts and see where we have slipped in our words.
நமக்கு ஒரு நிமிஷம் எடுத்து நம்முடைய ஹிருதயங்களே சோதனை செய்யாம் நமக்கு எப்பொழுதேக்கான நம்முடைய நாவ பிழைச்சதன்னு ஒன்னு சோதனை.
In Psalms 139 it says,
சங்கீர்த்தனம் 139 இல் இங்கே പറയുന്നു,
verse 23 and 24, search me, O God, and know my heart, try me and know my anxious thoughts, and see if there is any hurtful way in me, and lead me in the everlasting way.
Devame enne shodhana cheythu ende hridayathe ariyaname, enne parikshichu ende ninavukale ariyaname, vyasanathinulla margam ennil undo ennu nokki ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തേണമേ.
It's time we just searched our hearts and see whether there's any hurtful way in us.
നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്ത് വ്യസനത്തിനുള്ള മാർഗമുണ്ടോ എന്ന് നോക്കണമേ.
And Psalms 51 verse 10 to 12, create in me a clean heart, O God, and renew a steadfast spirit in me. Do not cast me away from your presence. Do not take your Holy Spirit from me. Restore to me the joy of your salvation and sustain me with a willing spirit.
Devame nirmalamaya oru hridayam ennil srishtichu sthiramaya oru aathmavine ennil pudukkename. Ninde sannidhiyil ninnu enne thalli kalayarude. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരയണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ.
നമുക്ക്
ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു നിമിഷം എടുത്ത് കടന്നു
വരാം. We need to ask God to cleanse us. If there is any hurtful way in us, we need to ask God to remove it from our lives.
ഇപ്പോ നമുക്ക് നമ്മുടെ നാവിൽ നിന്നും ദൈവത്തിന് അഹിതമായ വാക്കുകൾ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഓർത്ത് മനസ്സപിക്കാം. അതുപോലെ നമ്മുടെ വ്യസന നമ്മുടെ ഉള്ളില് വ്യസന മാർഗത്തിനുള്ള കാരണങ്ങൾ ഉണ്ടോ എന്നും നമുക്ക് ശോധന ചെയ്യാം.
And let's pray. God, create in me a clean heart and renew a steadfast spirit within me, O God.
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ നീ ഉളവാക്കണമേ.
Lord, do not cast me away from your presence and do not take your Holy Spirit from me.
ദൈവമേ നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുത്.
Restore to me the joy of your salvation and sustain me with a willing spirit.
ദൈവമേ അവിടുത്തെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ.
May God bless you with these words.
ഈ വചനങ്ങൾ കൊണ്ട് നിങ്ങൾ ഏവരും അനുഗ്രഹിക്കപ്പെടുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.